بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. أما بعد، سهودرنا الإمام المجدد محمد ابن عبد الوهاب رحمه الله എഴുതിയ കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇതിലെ രണ്ടാമത്തെ അധ്യായം ബാബു ഫദ്ലി തൗഹീദ് വമാ യുകഫിറു മിനൽ ദുനൂബ്, തൗഹീദിന്റെ ശ്രേഷ്ഠതയും അതുകൊണ്ട് പൊറുക്കപ്പെടുന്ന പാപങ്ങളും, അതുകൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടുക എന്ന കാര്യവും, ഈ അധ്യായത്തിലെ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നുമുള്ള ഗുണപാഠങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിൽ 15-ാമത്തെ ഗുണപാഠമായി ഷേഖ് പറഞ്ഞു, ഇഖ്തിസാസു ഈസ ബികൗനിഹി കലിമത്ത് അല്ലാഹ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പ്രത്യേകമായി പറഞ്ഞു. ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? അല്ലാഹുവിന്റെ കലിമത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈസ നബിയെയും ഒരുമിച്ച് പറഞ്ഞു. രണ്ടുപേരും അല്ലാഹുവിന്റെ ആബ്ദുകളാണ്, അള്ളാഹുവിന്റെ അടിമകളാണ്, അതുപോലെ അള്ളാഹുവിന്റെ റസൂലുകളാണ്. എന്നിട്ട് പറഞ്ഞു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു പ്രത്യേകമാക്കിയിട്ടുണ്ട്. ബികൗനിഹി കലിമത്ത് അല്ലാഹ്, ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കലിമത്താകുന്നു. അല്ലാഹ് അഥവാ അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹത്തായ കുദർത്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅന യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിന്റെ കാര്യം അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അതിനോട് കുൻ ഉണ്ടാകൂ എന്ന് പറയാൽ മാത്രമാണ് ഫയകൂൻ, അപ്പോഴത് അതുണ്ടാകുന്നു. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദാഹരണം അല്ലാഹു എങ്കിൽ ആരെ പോലെയാണ്? കമസലി ആദം, ആദമിനെ പോലെയാണ്. ഖലഖഹു മിൻ തുറാബിൻ, ആദമിനെ അല്ലാഹു തുറാബിൽ നിന്ന്, മണ്ണിൽ നിന്ന് പടച്ചു. എല്ലാ മണ്ണിൽ നിന്നും, നാനാ ഭാഗത്തുള്ള, നാനാ സ്വഭാവത്തിലുള്ള മണ്ണിൽ നിന്നും. അതുകൊണ്ടാണ് മനുഷ്യർ അങ്ങനെ ആയിട്ടുള്ളത്. മനുഷ്യരിൽ മിൻഹും അൽ അസ്വദ് വൽ അഹ്മർ വൽ അഫർ, മനുഷ്യരിൽ പല നിറങ്ങളിൽ മനുഷ്യരുള്ളത് എന്തുകൊണ്ടാണ്? പല മണ്ണങ്ങനെയാണ്. പല സ്വഭാവങ്ങളിൽ മനുഷ്യരുള്ളത് എന്തുകൊണ്ടാണ്? മണ്ണങ്ങനെയാണ്. മണ്ണിൽ വളരെ കടുത്ത മണ്ണുണ്ട്, വളരെ നേർത്ത മണ്ണുണ്ട്. ഇതുകൊണ്ടാണ് അങ്ങനെയായിട്ടുള്ളത്. ഖലഖഹു മിൻ തുറാബിൻ, ആദമിനെ അല്ലാഹു തുറാബിൽ നിന്ന്, മണ്ണിൽ നിന്ന് പടച്ചു. സുമ്മ ഖാല ലഹു, എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കുൻ, നീ ഉണ്ടാവുക. ഫയകൂൻ, അപ്പോഴത് ആദം ആദമാവുകയാണ്. അല്ലാഹുവിന്റെ കുദറത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിച്ചാൽ അവൻ ആണും പെണ്ണുമില്ലാതെ സൃഷ്ടിക്കും. അതിനുദാഹരണമാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആണില്ലാതെ അള്ളാഹു പടക്കും. അതിനുദാഹരണമാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. പെണ്ണില്ലാതെ അള്ളാഹു പടക്കും, ആണ് മാത്രം. അതിനുള്ള ഉദാഹരണമാണ് ഹവ്വാ റളിയല്ലാഹു അൻഹ. നോക്കൂ നിങ്ങൾ, ആണും പെണ്ണുമില്ലാതെ അള്ളാഹു പടക്കും ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആണ് മാത്രം ഉണ്ടായിരിക്കും അള്ളാഹു പടക്കും, അതാണ് ഹവ്വ. ആദമിൽ നിന്നാണ് അള്ളാഹു ഹവ്വാനെ പഠിച്ചിട്ടുള്ളത്. യാ യുഹന്നാസു തഖു റബ്ബകുമല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ബാക്കിയെന്താണ്? വഖലഖ മിൻഹാ സൗജഹാ, ആ നഫ്സിൽ നിന്ന്, ഒരൊറ്റ നഫ്സിൽ നിന്ന് അള്ളാഹു അതിന്റെ ഇണയെ പടച്ചിരിക്കുന്നു. ആരെ? ഹവ്വാനെ. അപ്പോ ഉപ്പയുമ്മയില്ലാതെ അള്ളാഹു ആദമിനെ പഠിച്ചു. ഉപ്പ മാത്രമായി ഉമ്മയില്ലാതെ അള്ളാഹു ഹവ്വാനെ പഠിച്ചു. ഉമ്മ മാത്രമായി ഉപ്പയില്ലാതെ ആരെ പഠിച്ചു? ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിച്ചു. ഉപ്പയും ഉമ്മയും ഉണ്ടായിരിക്കെ നമ്മളെ അള്ളാഹു പഠിച്ചു. رجالا كثيرا ونساء إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. നാം അള്ളാഹു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും നിങ്ങളെ പഠിച്ചിരിക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിന്റെ കുദറത്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവനൊരു കാര്യം ഉദ്ദേശിച്ചാൽ അവനത് ചെയ്യും. അവനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യും. ഫഅലു ലിമാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് നന്നായി പ്രവർത്തിക്കുന്നവനാണ് റബ്ബുൽ ആലമീൻ സുബ്ഹാനഹു വതആല. അപ്പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ കലിമത്താകുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു കുൻ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള അള്ളാഹുവിന്റെ കലിമത്താകുന്നു. അടുത്ത അസ്സാദിസ ആശറ, പതിനാറാമത്തേത്, മഅരിഫത്തു കൗനിഹി റൂഹൻ മിൻ അല്ലാഹ്. മഅരിഫ ഒരു അറിവാണ്. കൗനിഹി, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അദ്ദേഹം ആണ് എന്നത്, അദ്ദേഹം എന്താണ്? റൂഹൻ മിൻ അല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു റൂഹാകുന്നു. ഇത് ഖുർആനിൽ പല സ്ഥലത്തും ഈസാ നബിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു റൂഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിങ്കിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഒരു ഭാഗം എന്നല്ല അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ ഒരു ഭാഗം എന്നല്ല അതിന്റെ അർത്ഥം. റൂഹുല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അവന്റെ ഒരു ഭാഗം ആണ് ഈസാ നബി എന്നല്ല. അങ്ങനെയാണ് നസ്രാനികൾ പറയുന്നത്, മറിച്ച് അങ്ങനെയല്ല. മറിച്ച് അള്ളാഹു കൊടുത്ത റൂഹാണ് ഈ ആയത്തിന്, അങ്ങനെയാണ് മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളത്. റൂഹുമിൻ എന്ന് പറഞ്ഞാൽ പല മുൻഗാമികളും ഈ ആയത്തിന് തഫ്സീർ പറഞ്ഞു, റൂഹുൻ മിൻ അൽ അർവാഹി അല്ലതീ ഖലഖഹാ അല്ലാഹു തആല. അള്ളാഹു പടച്ച പല റൂഹുകളിൽ ഒരു റൂഹ്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള പല അർവാഹ്, റൂഹിന്റെ ജമാണ് അർവാഹ്, അതിൽ നിന്നുള്ള ഒരു റൂഹാണ് അള്ളാഹു പടച്ചു എന്ന് മാത്രമല്ല, വസ്തൻതഖഹാ, അള്ളാഹു സംസാരിപ്പിച്ച റൂഹുകളിൽ ഒരു റൂഹ്. ബിഖൗലിഹി അലസ്തു ബിറബ്ബികും, സൂറത്തുൽ ആറാഫിലെ 172-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ആദമിന്റെ മുതുകിൽ നിന്ന് അള്ളാഹു എല്ലാ റൂഹിനെയും പുറത്തു കൊണ്ടുവന്നു. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? അവെല്ലാ റൂഹും, അതിലെല്ലാവരും ഉണ്ട്, മുസ്ലിമും കാഫിറും, എല്ലാ റൂഹും ഒരുപോലെ പറഞ്ഞു. ഖാലു ബല ശഹീദന അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്ന കുന്ന അൻ ഹാദാ ഗാഫിലിൻ. അവർ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അശ്രദ്ധനാണ് എന്ന് ഇനി പറയാതിരിക്കാൻ ഖിയാമത്തി നാളിൽ. മാത്രമല്ല അള്ളാഹു നബിമാരയച്ചിട്ടുണ്ട്, അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു എതിറുമില്ല. അവർക്ക് പറയാൻ സാധിക്കയില്ല, ഇന്നമ അശറക ആബാഉന വകുന്ന ദുർരിയത മിൻ ബഅദിഹിം അഫതുഹ്ലികുന ബിമാ ഫഅല മുബ്തിലൂൻ, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരാണ് ശിർക്ക് ചെയ്തത്, ഞങ്ങൾ അവർക്ക് ശേഷം വന്ന ആളുകൾ മാത്രമാണ്. ആ ബാത്തിലിന്റെ ആളുകൾ ചെയ്തതിന് അള്ളാഹു ഇനി ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് ചോദിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു എല്ലാ റൂഹിനെയും സംസാരിപ്പിച്ച കാര്യം അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആ റൂഹുകളിൽ ഒരു റൂഹാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, അഥവാ അള്ളാഹു പടച്ച അള്ളാഹു സംസാരിപ്പിച്ച റൂഹുകളിൽ ഒരു റൂഹ്, അതാണ് ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഇനി അള്ളാഹുവിലേക്ക് ചേർത്ത് ഈ റൂഹിനെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല. റൂഹൻ മിൻ അല്ലാഹ്, അള്ളാഹു ഇങ്കിൽ നിന്നുള്ള റൂഹ് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഒരു ഭാഗം എന്ന അർത്ഥത്തിലല്ല. അതിന് ഖുർആനിൽ വേറെയും തെളിവുകളുണ്ട്. നോക്കൂ നിങ്ങൾ സൂറത്തു അൽ ജാസിയ, സൂറത്തു അൽ ജാസിയ അതിലെ 13-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി ജമീഅൻ മിൻഹു. അല്ലാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു ആകാശങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം. ജമീഅൻ അതെല്ലാം, മിൻഹു അവനിൽ നിന്നുള്ളതാണ്. എന്ത്? ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അവനിൽ നിന്നുള്ളതാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവന്റെ പടപ്പുകളാണെന്നാണ്. മിൻഹു അവനിലേക്ക് ചേർത്ത് പറഞ്ഞു. അതുപോലെയാണ് ഈസാ നബിയെ പറഞ്ഞിട്ടുള്ളത്, റൂഹൻ മിൻ അല്ലാഹ്, റൂഹൻ മിൻ അവന്റെ അവനിൽ നിന്നുള്ള റൂഹ്, റൂഹൻ മിൻഹു. ഇതുപോലെ ജമീഅൻ മിൻഹു, ആകാശഭൂമികളിലുള്ളതൊക്കെ അവനിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അവന്റെ സൃഷ്ടി, അല്ലാതെ അവന്റെ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് വന്നതല്ല ഇന്ന ഫീ ദാലിക ലആയത്തിൻ ലഖൗമി യതഫക്കറൂൻ. അതിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ആയത്തുകളുണ്ട്. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ റൂഹാണ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ള റൂഹാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഇങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് അള്ളാഹു നിയോജിച്ചതല്ലെങ്കിൽ അള്ളാഹുവിന്റെ എതാണ്? അതിനൊരിക്കലും അത് അള്ളാഹുവിന്റെ സിഫത്ത് തന്നെയാണ്. അതേസമയം സ്വയം നിലനിൽപ്പുള്ള അള്ളാഹുവിന്റെ പടപ്പുകളാണെന്ന് വ്യക്തമായ ചില ചില കാര്യങ്ങളുണ്ട്. അതിന് അള്ളാഹുവിലേക്ക് അള്ളാഹു ചേർത്ത് പറയാറുണ്ട് ഖുർആനിൽ. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസുകൾ വന്നിട്ടുണ്ട്, നമ്മൾ സാധാരണ സംസാരത്തിൽ പറയുന്നതാണ്. അത് രണ്ട് നിലക്കാണുള്ളത്. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന അള്ളാഹുവിന്റെ സിഫത്തല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അത് രണ്ട് രീതിയിലാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. ഒന്ന്, ഏതർത്ഥത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന അർത്ഥത്തിൽ. ഇപ്പൊ പറയാറുണ്ട് അൽഖൽഖു ഖൽഖുല്ലാഹ്, ഇബാദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകൾ, അള്ളാഹുവിന്റെ പടപ്പുകൾ. അതുപോലെ സമാഉല്ലാഹ് എന്തർത്ഥം? അള്ളാഹുവിന്റെ ആകാശം. അർദുല്ലാഹ് ഖുർആനിലേ, അലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ, അള്ളാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ, ഹിജ്റ പോയിക്കൂടായിരുന്നോ എന്ന് വാലിമുകളായ അക്രമികളായ ആളുകൾ മരിപ്പിക്കുമ്പോൾ മലക്കുകൾ അവരോട് പറയുന്നതായി ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അർദുല്ലാഹ്, സമാഉല്ലാഹ്, അതുപോലെ അൽമാലുമാലുല്ലാഹ്, സമ്പത്തൊക്കെ അള്ളാഹുവിൻ്റെതാണ്, ഭൂമി അള്ളാഹുവിൻ്റെതാണ്, ആകാശം അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പടച്ചു എന്ന അർത്ഥത്തിൽ, അവൻ സൃഷ്ടിച്ചു എന്ന അർത്ഥത്തിൽ. അപ്പം എല്ലാം അള്ളാഹുവിൻ്റെതാണ് ആ അർത്ഥത്തിൽ. ഇനി അങ്ങനെ അല്ലാതെ ചിലതിനെ അള്ളാഹു അള്ളാഹുവിലേക്ക് ചേർത്തി പറയും. ഏതുപോലെ? ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനം. അത് വെറും അള്ളാഹു സൃഷ്ടിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അവനത് ഇഷ്ടപ്പെടുന്നു, അതുപോലെ അതുകൊണ്ട് ചില കാര്യങ്ങൾ അവൻ കൽപ്പിക്കുന്നു, അവനത് തൃപ്തിപ്പെടുന്നു, അങ്ങനെയുള്ള അർത്ഥത്തിൽ. നോക്കൂ, ഇബാദുർ റഹ്മാൻ, ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലു സലാമ. റഹ്മാന്റെ ഇബാദ്, എല്ലാവരും റഹ്മാന്റെ ഇബാദല്ലേ? റഹ്മാനാ റബ്ബിന്റെ ഇബാദല്ലാത്ത അടിമകളല്ലാത്ത ആരാണുള്ളത്? അവിടെ അള്ളാഹു ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞ എന്താണ്? അവൻ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ അടിമകളാണ്. നാഖത്തുല്ലാഹ്, ഓക്കെ, നാഖത്തുല്ലാഹി സുഖിയാഹ, അവിടെ ഒരു ഖുസൂസിയത്തുണ്ട് അതിന്. അള്ളാഹു പടച്ചു എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, അത് അള്ളാഹു പ്രത്യേകമായി കൊണ്ടുവന്ന അള്ളാഹു അതിനെ കൊണ്ട് ചില കാര്യങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്, അങ്ങനെയൊക്കെയുള്ള അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ അങ്ങനെയും പറയാറുണ്ട്. ഒന്ന്, മൊത്തത്തിൽ അള്ളാഹു പടച്ചു എന്ന അർത്ഥത്തിൽ. അതുപോലെ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങളെയും ചില പ്രാധാന്യമുള്ള കാര്യങ്ങളെയും അള്ളാഹുവിലേക്ക് ചേർത്തി പറയും. ഇതാണ് പടപ്പുകളെ അള്ളാഹുവിനിലേക്ക് ചേർത്തി പറയുന്ന രണ്ട് രീതികൾ. മനസ്സിലായോ? അപ്പൊ റൂഹു മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ, അള്ളാഹു സൃഷ്ടിച്ച റൂഹുകളിൽ ഒരു റൂഹ് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ, എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഈസ അലൈഹി സ്വലാത്തു വസ്സലം അള്ളാഹുവിന്റെ റൂഹാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ കലിമത്താണെന്ന് പറഞ്ഞാൽ അത് ശരിക്കും മനസ്സിലാക്കണം. ഇതൊക്കെ പിഴച്ച കക്ഷികൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കലിമത്ത് അള്ളാഹുവിന്റെ കലിമത്താണെന്ന് പറഞ്ഞതിന് വളരെ ഭംഗിയുള്ള ഒരു വിശദീകരണം ആര് പറഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ ക്ലാസ് നമ്മൾ വായിച്ചല്ലേ, ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹു തആല. അടുത്തത് അസാബി അശറ, പതിനേഴാമത്തത് എന്താണ്? ഫദ്ലു അൽ ഈമാനി ബിൽ ജന്നതി വന്നാർ, ഫദ്ലു അൽ ഈമാനി ബിൽ ജന്നതി വന്നാർ, സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നതിന്റെ ശ്രേഷ്ഠത, അതിന്റെ ഫദ്ല്. അതേത് ഹദീസിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, എന്ത് പറഞ്ഞു? മൻ شهد ان لا اله الا الله وحده لا شريك له وان محمدا عبده ورسوله وان عيسى عبد الله ورسوله كلمته القاها الى مريم وروح منه والجنه حق والنار حق ادخله الله الجنه على ما كان من العمل. ما البخاري ومسلم روايه جده عباده بن الصامت رضي الله عنه الحديث هذه രണ്ട് ഷഹാദത്ത് വിശ്വസിച്ച മുഹമ്മദ് അതുപോലെ ഈസ നബി അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ്, റൂഹാണ്, കലിമത്താണ് എന്ന് വിശ്വസിച്ച അതുപോലെ സ്വർഗവും നരകവും സത്യമാണെന്ന് വിശ്വസിച്ച അത് സാക്ഷ്യം വഹിച്ചവൻ അള്ളാഹു എവിടെ പ്രവേശിപ്പിക്കും? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അവൻ എന്ത് അമലിലായിരുന്നാലും ശരി. അപ്പോൾ ഈ രണ്ട് വിശ്വാസങ്ങളുടെ പ്രാധാന്യമാണ് അവിടെ പറയുന്നത്. അൽ ജന്നത്ത് ഹഖ്ഖുൻ വന്നാർ ഹഖ്ഖുൻ, ഇത് രണ്ടും ഖിയാമത്ത് നാളിലെ ആണ് നമ്മൾ ഇത് രണ്ടും കാണുന്നത്. ഖിയാമത്ത് നാളിലാണ് ഇത് രണ്ടും നമ്മൾ കാണുന്നത്. പരലോക വിശ്വാസവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു സ്വർഗവും നരകവും. അള്ളാഹുവിലുള്ള വിശ്വാസം, അതുപോലെ യൗമുൽ ആഖിറുള്ള വിശ്വാസം, ഇത് പലപ്പോഴും ഒന്നിച്ച് ഖുർആനിലും ഹദീസിലും എമ്പാടും ഒന്നിച്ച് വന്നിട്ടുള്ളതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിശ്വാസം ഏതാണ്? അള്ളാഹുവിലുള്ള വിശ്വാസമാണ്, അതിലൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള വിശ്വാസമൊക്കെ അതിലേക്ക്, അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അൻ തുഅ്മിന ബില്ലാഹി, നീ അള്ളാഹുവിൽ വിശ്വസിക്കൽ, വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, ഈ ഹാ അവസാനത്തെ ഹാ ഏതിലേക്കാണ് മടങ്ങുന്നത്? അള്ളാഹുവിലേക്കാണ് മടങ്ങുന്നത്. അവന്റെ മലക്കുകളിൽ, അവന്റെ റസൂലുകളിൽ, അവന്റെ കിതാബുകളിൽ. അപ്പൊ ഏറ്റവും പ്രാധാന്യമുള്ള വിശ്വാസം അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അതുപോലെ പിന്നെ അങ്ങനെ പറയാതെ പറഞ്ഞ ഒരു കാര്യമാണ് വല്യവുമിൽ ആഹ്, ഖിയാമത്തിനാളിൽ വിശ്വസിക്കുക. ഇത് രണ്ടു പല ഹദീസുകളിൽ റസൂലുള്ള കൂട്ടി പറഞ്ഞിട്ടുണ്ട്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയുക്രിം ദൈഫ, വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയുക്രിം ജാറ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അത് ചെയ്യാതിരിക്കട്ടെ, അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയാതിരിക്കട്ടെ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ലാ യഹില്ലു ലിംറാത്തിൻ തുഅ്മിനു ബില്ലാഹി വൽയൗമിൽ ആഖിർ അൻ തുസാഫിറ ഇല്ലാ മഅദീ മഹ്റമിൻ ലഹാ. ഒരു അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു പെണ്ണിന് പാടില്ല മഹ്റമായ ഒരാൾ കൂടെ ഇല്ലാതെ യാത്ര ചെയ്യാൻ. നമുക്ക് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഇത് കൂട്ടി പറഞ്ഞു പല കാര്യങ്ങൾ ഖുർആനിൽ എത്രയോ തവണ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂല ഔലിൽ അംരി മിൻകും വഇൻ തനാസഅതും ഫീ ശൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂലി ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങളുടെ ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കുക, നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടക്കുക. അള്ളാഹുവിലും പരലോകത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അതാണ് നല്ലത്, ഏറ്റവും നല്ല പര്യവസാനം അതാണ്. പല ആയത്തുകളിലുണ്ടെങ്കിലും ലാ യുഅ്മിനൂന ബില്ലാഹി വലാ ബിൽ യൗമിൽ ആഖിർ, അതുപോലെ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഒരു മെമ്പാടും വന്നിട്ടുള്ളതാണ്. അപ്പോ ആ പരലോകവുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് അൽ ജന്ന വൻ നാർ, സ്വർഗവും നരകവും ഉണ്ട്. ഇത് വിശ്വസിക്കാത്തവൻ മുസ്ലിമല്ല, കാഫിറാണ്. മാത്രമല്ല ഇവിടെ ശേഖ് ഇത് പ്രത്യേകം എടുത്തു പറയാനുള്ള ഒരു കാരണം, ഫദ്ലുൽ ഈമാനി ബിൽ ജന്നത്തി വൻ നാർ, സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുന്നതിന്റെ ഫദ്ൽ, ശ്രേഷ്ഠത. കാരണം അത് ശഹാദത്തുകളോടൊന്നിച്ച് അള്ളാഹുവിന്റെ റസൂൽ കൂട്ടി പറഞ്ഞു. മാത്രമല്ല ഹുദു സുന്നത്ത് വിശ്വസിക്കുന്നു സ്വർഗവും നരകവും മഖ്ലൂഖതാൻ, അത് രണ്ടും അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, സൃഷ്ടിച്ചു കഴിഞ്ഞതാണ്. ഖിയാമത്ത് നാളിൽ അള്ളാഹു സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് സൃഷ്ടിച്ചു കഴിഞ്ഞതാണ് അള്ളാഹു. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത് വഇദൽ ജന്നതു ഉസ്ലിഫത്. ഖിയാമത്ത് നാളിൽ എന്ത് സംഭവിക്കും? സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെട്ടാൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഇദൽ ജഹീമു സുഇറത്, നരകം ആളിക്കത്തിക്കപ്പെട്ടാൽ. അല്ലാതെ ആ സമയത്ത് സൃഷ്ടിക്കപ്പെട്ടാൽ എന്നല്ല, മറിച്ച് മുമ്പേ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിന് പല തെളിവുകൾ, എമ്പാടും തെളിവുകൾ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അവൻ പറയുകയാണ് വമാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, സ്വർഗം അതാണ് അവന്റെ സങ്കേതം. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു സൂറത്തു ഖാഫിന്റെ അവസാനത്തെ ആയത്തുകളിൽ وأزلفت الجنة للمتقين غير بعيد هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب ادخلوها بسلام ذلك يوم الخلود സ്വർഗം അടുത്തേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. ലിൽമുത്തഖീന, തഖ്വയുള്ള ആളുകൾക്ക്, ഗൈറ ബഈദ്, ദൂരെയല്ലാതെ അടുത്തായിക്കൊണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്, അല്ലാഹു സ്വർഗവും നരകവും പടച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ജിബ്രീലിനോട് പോയി നോക്കി വരാൻ പറഞ്ഞു. അങ്ങനെ പല സംഭവങ്ങൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവിടെ താമസിപ്പിച്ചത്. അല്ലാഹു തആല അഅലം. അപ്പോൾ സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കുക എന്നതിന്റെ ഫൗൽ, അത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എണീറ്റുള്ള ദുആയിൽ കാണാം, അൽജന്നത്തു ഹഖുൻ വന്നാറു ഹഖുൻ, അത് ആവർത്തിച്ച് പറഞ്ഞു. സ്വർഗം സത്യമാണ്, നരകം സത്യം. അതാണ് ആളുകൾ നന്നാക്കുന്നതും മോശമാക്കുന്നതും. സ്വർഗത്തിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, നരകത്തെ പേടിച്ചിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിച്ചാൽ അതൊരിക്കലും ഇഖ്ലാസിനെതിരല്ല. അങ്ങനെ പറഞ്ഞ ചില ആളുകളുണ്ട്, എന്ത് സ്വർഗത്തെ ആഗ്രഹിച്ച് നരകത്തെ പേടിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ, സൂഫികളുണ്ട് അങ്ങനെ പറയുന്ന ആളുകൾ. അത് ശിർക്കാവും എന്ന് വരെ പറയുന്ന ആളുകൾ സൂഫികൾ. ഒരു സൂഫി മുമ്പ് പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്, സുബ്ഹാനല്ലാഹ്, പള്ളി എന്ന് പറയാൻ വരെ പറ്റാത്ത ചില വാക്കുകളാണ് കുഫറിന്റെ വാക്കുകൾ. സ്വർഗത്തെ ആഗ്രഹിക്കേണ്ടതില്ല, നരകത്തെ പേടിക്കേണ്ടതില്ല എന്ന നിലക്കുള്ള ചില സംസാരങ്ങൾ, അങ്ങനെ പല പഴച്ച വിശ്വാസങ്ങളും അങ്ങനെയുള്ള ആളുകൾക്കുണ്ട്. നരകത്തെ നിസാരമാക്കുന്ന സംസാരങ്ങൾ അവരുടെ നാവിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. അവരൊക്കെ പോവാണെങ്കിൽ നമ്മളും പോകാം, ഇവരൊക്കെ നരകത്തിലാണെങ്കിൽ പിന്നെ അവരൊന്നും പോകാത്തൊരു സ്വർഗത്തിന് നമുക്ക് പോകണ്ട. ഒരിക്കലും ഒരു മുഅ്മിൻ, ഒരു മുസ്ലിമിന് നിങ്ങളുടെ വാക്ക് പറയാൻ ഒരിക്കലും പാടില്ല. അതിനൊക്കെ നിസാരവൽക്കരിക്കുന്ന വാക്കുകൾ ഒരിക്കലും പറയാൻ പാടില്ല. അതൊന്നും അവർക്ക് വിശ്വാസമില്ലാത്തതിന്റെ ലക്ഷണമാണത്. സ്വർഗത്തിലും നരകത്തിലും അവർ യഥാർത്ഥത്തിൽ ഈമാൻ അവർക്ക് വന്നിട്ടില്ല. ഈമാൻ വന്ന ഒരാൾക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ സാധിക്കുകയില്ല. അയാളൊക്കെ നരകത്തിലാണെങ്കിൽ ഞാനും പോയിക്കോട്ടെ, അവരൊന്നും പോകാത്ത സ്വർഗത്തിൽ എനിക്ക് പോകണ്ട, ഒരിക്കലും ഒരു മുസ്ലിമിന് ഒരു മുഅ്മിന് അങ്ങനെയുള്ള വാക്കുകൾ പറയാൻ സാധിക്കുകയില്ല. മറിച്ച് അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തില്ലേ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ദുആ ചെയ്യാറുണ്ടായിരുന്നു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. نرجع شيئا ان قاكن رسول الله عند دعاء رسول الله برنا من سأل الله الجنة ثلاث مرات قالت الجنة اللهم ادخله الجنة ومن استجار من الله ومن استجار من النار ثلاث مرات قالت النار اللهم اجره من النار. هارج اليوم مون دبنا صورت الله نور شودي كان സ്വർഗം അള്ളാഹുവിനോട് പറയും, അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് മൂന്ന് തവണ രക്ഷ തേടിയാൽ നരകം അള്ളാഹുവിനോട് പറയും, അള്ളാഹുവെ അവനെ നരകത്തിൽ നിന്ന് കാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയതാണ്, സ്വർഗത്തെ ചോദിച്ചതാണ്, നരകത്തിൽ നിന്ന് രക്ഷ തേടിയതാണ്. അത് മുഅ്മിന്റെ സ്വഭാവമായിരിക്കണം, അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഇദാ സഅൽതുമുല്ലാഹൽ ജന്ന ഫസ്അലൂഹുൽ ഫിർദൗസ് ഫഇന്നഹ അഅ്ല ജന്നതി വഔസതുഹ വഫൗഖഹ അർശുർ റഹ്മാൻ. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, അവനോട് ഫിർദൗസ് ചോദിക്കുക. ഫഇന്നഹ അഅ്ല ജന്ന, അതാണ് സ്വർഗത്തിലെ ഏറ്റവും മുകളിലുള്ള സ്ഥലം, ഏറ്റവും മുകളിലുള്ള സ്വർഗം അതാണ്. വഔസതുഹ, ഏറ്റവും സുഖങ്ങളുള്ള സ്വർഗം അതാണ്. വഫൗഖഹ അർശുർ റഹ്മാൻ, അതിന്റെ മുകളിലാണ് റഹ്മാനായ റബ്ബിന്റെ അർശുള്ളത്. മുഅ്മിനുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, അവർ ഏറ്റവും നല്ലൊരു സ്ഥാനത്തായിരിക്കും. ആരുടെ അരികിൽ? അള്ളാഹുവിന്റെ അരികിൽ. ഇൻദ മലീകിൻ മുഖ്തദിർ, രാജാധിരാജനായ കഴിവുള്ള, ഏറ്റവും കഴിവുള്ള റബ്ബിന്റെ അരികിൽ. ഈ ആയത്ത് ഓതിയിട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ മരിച്ചുപോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് തവണ ഖുർആൻ വീണ്ടും വീണ്ടും പാരായണം ചെയ്ത് ഖത്തം തീർത്തു. അവസാനം സൂറത്തുൽ ഖമറിലെ അവസാനത്തെ ഈ ആയത്ത് ഫീ മഖഅദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ, അവിടെ എത്തിയപ്പോഴാണ് ഷെയ്ഖുൽ ഇസ്ലാം മരണപ്പെട്ടിട്ടുള്ളത് റഹിമഹുല്ലാഹു തആല. അസ്സാമിൻ അഷറ, പതിനെട്ടാമത്തത്, മഅനാ ഖൗലിഹി അലാ മാ കാന മിനൽ അമൽ. മഅനാ ഖൗലിഹി, ഇബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കിന്റെ അർത്ഥം, അലാ മാ കാന മിനൽ അമൽ, അലാ മാ കാന, അയാൾ ഏതിന്റെ മുകളിലായിരുന്നു, മിനൽ അമൽ, പ്രവർത്തനങ്ങളിൽ അയാൾ എന്തിന്റെ മുകളിലായാലും ശരി, എന്ത് പ്രവർത്തനത്തിലായാലും ശരി അയാൾ എവിടെ പോകും? സ്വർഗത്തിൽ പോകും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് വന്നിട്ടുള്ളത്, അതായത് അയാൾ എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അയാളുടെ അന്തിമ സ്ഥലം എവിടെ തന്നെ ആയിരിക്കും? സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. ഷിർക്ക് ചെയ്യാത്ത ആളുടെ അന്തിമ സങ്കേതം അവിടെ ആയിരിക്കും. ഒന്നുകിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ പാപങ്ങൾ എല്ലാം അള്ളാഹു പുറത്തു കൊടുത്ത് അവനെ നേരെ സ്വർഗത്തിലാക്കും, അല്ലെങ്കിൽ അള്ളാഹു അവന്റെ പാപങ്ങൾക്ക് അവനെ ശിക്ഷ അനുഭവിപ്പിച്ച ശേഷം സ്വർഗത്തിലാക്കും. യൗമം മിനദ്ദഹർ, ഏതെങ്കിലും ഒരു കാലത്ത്. ഇത് ഷിർക്ക് ചെയ്യാത്തവർക്കുള്ള ഫളാണ്, ഷിർക്ക് ചെയ്യാത്തവർക്കുള്ള ശ്രേഷ്ഠതയാണ്. ഷിർക്ക് സംഭവിച്ചു പോയി അതിൽ തന്നെ ആയിട്ട് മരണപ്പെട്ടു പോയാൽ ഫഖദ് ഹറമ അല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. അത്താസി അശറ, എത്രാമത്തേതാണ്? 19 അടുത്തത്. മഅരിഫ, മഅരിഫത്തു അന്നൽ മീസാന ലഹു കിഫതാൻ. മഅരിഫ, ഇതിലൂടെ നമുക്ക് അറിവ് ലഭിക്കുന്നു. അന്നൽ മീസാൻ, മീസാൻ അതായത് തുലാസ്, അതിന് അലഹു അതിനുണ്ട് കിഫതാനി, രണ്ട് കിഫ തൂക്കാനുള്ള സ്ഥലങ്ങൾ, രണ്ട് ഭാഗങ്ങൾ അതിനുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഈ അദ്ധ്യായത്തിൽ ഉദ്ധരിച്ച ഹദീസിൽ പരലോകത്തെ മീസാനെ കുറിച്ചല്ല ഇവിടെ വന്നിട്ടുള്ളത്. നമുക്ക് നമ്മൾ ഈ അദ്ധ്യായത്തിൽ വന്നിട്ടുള്ള ഹദീസ് ഏതാണ്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദീസാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതെല്ലാവരും പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് മറുപടി? ആകാശങ്ങളും ഭൂമിയും ഒക്കെ തുലാസിന്റെ ഒരു തട്ടിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലുമായാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ട് താണു പോകും, ആകാശങ്ങളും ഭൂമിയിലും അതിലുള്ളതും ഒക്കെ ഉയർന്നു പോകും. ഇത് പരലോകത്ത് തുലാസാണോ? അല്ലല്ലോ. പരലോകത്ത് തുലാസിൽ എന്താണ് തൂക്കുക? പരലോകത്ത് തുലാസിൽ അമലുകളാണല്ലോ തൂക്കുക, സയ്യാത്ത് ഹസനാത്ത്, ഇതാണ് തൂക്കുക. فمن فمن خفت موازينه فهو في فمن ثقلت موازينه فهو في عيشة راضية، ومن خفت موازينه فأمه هاوية، وأما من ثقلت موازينه فهو في عيشة راضية، وأما من خفت موازينه فأمه هاوية. പക്ഷേ ഇവിടെ ശേഖ് പരലോകത്തെ തുലാസാണ് ഇവിടെ അവസാനം പറഞ്ഞതിൽ ഉദ്ദേശിച്ചതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. കാരണം മീസാൻ, അവിടെ മീസാൻ എന്ന് പറഞ്ഞതാ പരലോകത്തെ തുലാസിന് രണ്ട് തട്ടുകളുണ്ട്. അത് ഈ പാഠത്തിലെ ഈ ഹദീസിൽ നിന്നല്ല നമുക്ക് കിട്ടുക, പക്ഷേ അതിൽ സൂചനയുണ്ട്. കാരണം മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്, അങ്ങനെ ഹദീസ് ബിതാഖ, ബിതാഖയുടെ ഹദീസ്. എന്താണ് ബിതാഖയുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ? ആ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഹദീസാണത്. ഒരാളെ അള്ളാഹു സുബ്ഹാനഹു തആല പരലോകത്ത് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് ചോദിക്കും, അവന്റെ തെറ്റുകൾ അള്ളാഹു കാണിച്ചു കൊടുക്കും. ഒരുപാട് 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 സിജില്ലാത്ത്, അവന്റെ പാപങ്ങൾ രേഖപ്പെടുത്തിയ രേഖകൾ, അത് ഓരോന്നും കണ്ണെത്തുന്ന ദൂരത്തിന്റെ അത്രയും ഉണ്ടാകും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവനോട് പറയും, ഇന്ന് നിന്നോട് അനീതി കാണിക്കപ്പെടുകയില്ല, ഇന്ന് നിന്നോട് അനീതി കാണിക്കപ്പെടുകയില്ല, നിന്റെ ഒരു നന്മ ഉണ്ട് എന്ന് പറയും. ആദ്യം അവനോട് പറയുമ്പോൾ അല്ലോ നീ കാണുക, നിന്റെ വിചാരണ നോക്കിക്കോളൂ, നിന്റെ തൂക്കം നോക്കിക്കോളൂ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഈ പാപങ്ങളൊക്കെ കാണുകയാണ്. കണ്ണെത്താ ദൂരത്തോളമുണ്ട് ഓരോ സിജില്ലത്തും, അങ്ങനെ 99 സിജില്ലത്തുണ്ട്, രേഖകളുണ്ട്, പാപങ്ങളുടെ രേഖ, മൊത്തം പാപങ്ങൾ, ഒരു ഖൈറുമില്ല. അങ്ങനെയാണ് ഒരു ബിതാഖ അള്ളാഹു പുറത്തെടുക്കുന്നത്. ആ ബിതാഖയിൽ എന്താണ് ഉണ്ടാകുക? ബിതാഖ പത്താക്കല്ല, പത്താഖ ഒരു ബിതാഖ, പരലോകത്തൊരു ബിതാഖ. അതിലുണ്ടാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അയാൾ ചോദിക്കും, അല്ലാഹുവേ ഈ സിജില്ലാത്തും ഈ ബിതാഖയും തമ്മിൽ എങ്ങനെയാണ് ഇതും ഇതും എങ്ങനെ പകരമാക്കാനാണ്, ഈ പാപങ്ങൾക്ക് പകരം ഇതാകുമോ? അല്ലാഹു പറയും, നിന്നോട് ഇന്ന് അനീതി കാണിക്കപ്പെടുകയില്ല. അങ്ങനെ ഈ ബിതാഖ ഒരു തട്ടിലും അവന്റെ സിജില്ലാ പാപങ്ങളുടെ സിജില്ലാത്തും കൂടെ അവനൊരു തട്ടിലും വെച്ചു നോക്കും. ഏതിനാണ് ഭാരം തോന്നുക? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെഴുതിയ ബിതാഖക്കാണ്, അതിന്റെ വിസാഖക്കാണ് ഭാരം തോന്നുക. അയാളെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ആ ഹദീസിൽ ഉണ്ട് എന്ത്? രണ്ട് കിഫത്തുണ്ട്. ആ ഹദീസിലേക്ക് ഓർത്തിട്ടാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. മഅരിഫതു അന്നൽ മീസാന ലഹു കിഫതാൻ, അതിന് രണ്ട് തട്ടുകളുണ്ട്. ഈ മീസാൻ പരലോകത്തെ തുലാസിൽ, പരലോകത്തെ തുലാസ് സാങ്കല്പികമല്ല, അത് ആലങ്കാരികമല്ല, മറിച്ച് യഥാർത്ഥ തുലാസാണ്. സിറാത്ത് ആ പാലം, അത് ആലങ്കാരികമല്ല, അത് സാങ്കല്പികമല്ല, മറിച്ച് യഥാർത്ഥ പാലമാണ്. അങ്ങനെയാണ് അഹ്ലുൽ സുന്നത്ത് വിശ്വസിക്കുന്നത്. എങ്ങനെയാണ് അമലുകൾ തൂക്കുക? അല്ലാഹു അഅലം, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. പരലോകത്തെ കാര്യങ്ങൾ നമ്മുടെ ഈ ലോകത്തെ ചിന്തയിലിട്ട് നമുക്ക് സങ്കല്പിച്ചെടുക്കാൻ സാധ്യമല്ല, മറിച്ച് യഥാർത്ഥത്തിൽ തന്നെയാണ് തുലാസ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അഹ്ലുൽ സുന്നത്ത് വിശ്വസിക്കുന്നത്. അങ്ങനെ ചില ആളുകളൊക്കെ സംസാരത്തിൽ അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. അഹ്ലുൽ സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകൾ തന്നെ ചില ആളുകളുടെ സംസാരത്തിലൊക്കെ സാങ്കല്പിക തുലാസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരിട്ട് കേട്ടിട്ടുണ്ട്. അറിയാതെ വന്നു പോകുന്നതായിരിക്കും ചിലപ്പോൾ. ചില ആളുകൾ കരുതി കൂട്ടി പറയുന്ന ബാത്തിലിന്റെ ആളുകളുമുണ്ട്, മുഅ്തസിലത്തിന്റെ ആശയങ്ങൾ പേറുന്ന ആളുകൾ അവരുണ്ട്. അഹ്ലുൽ സുന്ന വിശ്വസിക്കുന്നു യഥാർത്ഥത്തിലുള്ള തുലാസ്. അതിന് രണ്ട് തട്ടുകളുണ്ട്. ഒന്നിലെന്താണ് തൂക്കുക? ഹസനാത്ത്. ഒന്നിലെന്താണ് തൂക്കുക? സയ്യാത്ത്. ആളെയും തൂക്കും, ആളെയും തൂക്കും. നല്ല ആളുകൾക്ക് നല്ല ഭാരമുണ്ടാകും, മോശം ആളുകൾക്ക് ഭാരമുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇമാം ഇബ്നു അബിൽ ഇസ്ൽ ഹനഫി റഹിമഹുല്ലാഹ് അഖീദത്ത് തഹാവിയക്ക് വളരെ മനോഹരമായ വിശദീകരണം എഴുതിയ ഇബ്നു അബിൽ ഇസ്. അദ്ദേഹം പറഞ്ഞത് അള്ളാഹു നമ്മുടെ നന്മകൾ രേഖപ്പെടുത്തുന്നത് അഷറാത്തായിട്ടാണ്, പത്ത് പത്താണ്, ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ്? പത്ത്. ഇലാ സബ്ഇമിയത്തി ദഇഫിൻ, 700 ഇരട്ടി വരെ. ഇലാ അദ്ആഫിൻ കസീറ, പിന്നെ അതിനേക്കാളും എത്ര ഇരട്ടി ഇരട്ടി ആയിട്ടാണ് ഓരോ നന്മയും രേഖപ്പെടുത്തുക. ഏറ്റവും ചുരുങ്ങിയത് പത്ത്, ഏറ്റവും ചുരുങ്ങിയത് പത്ത്. പിന്നെ അവന്റെ നീയത്തിനനുസരിച്ച് എത്രയോ 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 ഇരട്ടികൾ. എന്നാൽ എത്ര വലിയ പാപമാകട്ടെ, ഒരു പാപം അള്ളാഹു രേഖപ്പെടുത്തുന്നത് ഒന്നായിട്ടാണ്, ഒറ്റ ഒന്നാണ്. അതിന് തുല്യമായതല്ലാതെ അവന് പ്രതിഫലം നൽകപ്പെടുകയില്ല. ഇബ്നു അബിൽ ഇസ് പറഞ്ഞു, ഫവൈലുൻ ലിമൻ ഗലബത് അഹാദുഹു അശറാത്തിൻ. അപ്പോൾ ഒറ്റ ഒറ്റയായി രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പത്ത് പത്തായി രേഖപ്പെടുത്തിയതിനേക്കാളും കൂടുതലായവനാണ് നാശം. ഇത് അള്ളാഹു ഒറ്റ ഒറ്റയായിട്ടാണ് രേഖപ്പെടുത്തിയത്, മറ്റത് പത്ത് പത്തായിട്ടാണ്. എന്നിട്ട് തൂക്കിയപ്പോ ഏതാ കൂടുതൽ? ഒറ്റ ഒറ്റയായി രേഖപ്പെടുത്തിയ തിന്മകൾ. അവൻ എത്ര വലിയ ദൗർഭാഗ്യവനാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അലൈശുറൂൻ, 20-ാമത്തേത് ദിക്റുൽ വജ്ഹ്. ദിക്റുൽ വജ്ഹ്, വജ്ഹിനെ കുറിച്ചുള്ള പരാമർശം. ഏത് ഹദീസിലാണുള്ളത്? യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവന്റെ ശ്രേഷ്ഠത പറഞ്ഞു ഇസ്ബാൻ റളിയല്ലാഹുവിന്റെ ഹദീസിൽ. فإن الله حرم على النار من قال لا إله إلا الله ابتغي بذلك وجه الله. لا إله إلا الله الله إن وجه الدهش برنمن نرغم الله حرام أكيري كنو فالله إن وجه هند عندنا وجه هند أرثم موكم النان أرثم الله إن وجه هند قرآن لله برن ويبقى وجه ربك ذو الجلال والإكرام تبارك اسم ربك ذو الجلال والإكرام إنه تان برن لك. അതുപോലെ ദുൽജലാൽ വലിക്കറാം എന്ന് പരാമർശം വന്ന മറ്റൊരു ആയത്താണ്. ഏത് സൂറത്തിലാണ്? സൂറത്തു അർറഹ്മാൻ. അർറഹ്മാൻ അഅല്ലമൽ ഖുർആൻ എന്ന് തുടങ്ങുന്ന ഖുർആനിലെ 55-ാമത്തെ സൂറത്ത്. വയബഖ വജ്ഹു റബ്ബിക ദുൽജലാൽ വലിക്കറാം, നിന്റെ റബ്ബിന്റെ വജ്ഹ് മാത്രം ബാക്കിയാകും. ദുൽജലാൽ വലിക്കറാം, എല്ലാ മാന്യതയുടെയും ജലാലിന്റെയും ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വജ്ഹ്. അപ്പൊ അള്ളാഹുവിന് വജ്ഹുണ്ട് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അള്ളാഹുവിന്റെ വജ്ഹ്? അള്ളാഹു ആലം. അവന്റെ മഹത്വത്തിന്, അവന്റെ അളമത്തിന് യോജിച്ച അതീവ സുന്ദരമായ, അതീവ ഭംഗിയുള്ള സ്വർഗത്തിലുള്ള ആളുകൾ അള്ളാഹുവിന്റെ വജ്ഹ് കണ്ടാൽ ബാക്കിയെല്ലാം മറന്നുപോകുന്ന അത്രയും മഹത്വമേറിയ വജ്ഹ് അതാർക്കുണ്ട്? അള്ളാഹു സുബ്ഹാനഹു തആലക്കുണ്ട്. സ്വർഗത്തിലുള്ള ആളുകൾക്ക് അത് കാണാൻ സാധിക്കും. നമ്മൾ നല്ല തെളിഞ്ഞ ചന്ദ്രനുള്ള രാത്രിയിൽ ആ ചന്ദ്രനെ എത്ര തെളിച്ചത്തോടെ കാണുന്നുണ്ടോ, എത്ര വ്യക്തമായി കാണുന്നുണ്ടോ, അത്രയും വ്യക്തമായി അള്ളാഹുവിന്റെ വജ്ഹ് സ്വർഗവാസികൾക്ക് കാണാൻ സാധിക്കും. ആരും അത് കണ്ടിട്ടില്ല, ഇതുവരെ ആരും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയപ്പോൾ കണ്ടോ ഇല്ലേ എന്ന് റസൂലിനോട് ചോദിക്കപ്പെട്ടപ്പോൾ റസൂലുള്ള പറഞ്ഞു, നൂറുൻ അന്നറാ, ഒരു വെളിച്ചമാണ് അവിടെ ഉള്ളത്, ഞാൻ എങ്ങനെ കാണാനാണ് എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ മുഖത്തിന്റെ ഹിജാബ് എന്താണ്? നൂറാണ്. അള്ളാഹുവിന്റെ മുഖത്തിന് മുന്നിലുള്ള ഹിജാബ് മറ എന്താണ്? നൂറാണ്. അതാരും ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ആളുകൾ കാണും. ഉജൂഹുൻ യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ, അന്ന് അവരുടെ മുഖങ്ങൾ വളരെ പ്രസന്നമായിരിക്കും, അവരുടെ റബ്ബിന്റെ റബ്ബിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അള്ളാഹുവിന് വജുഹുണ്ട്. അള്ളാഹുവിന്റെ വജുഹ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ്. അള്ളാഹിന്റെ വജുഹ് എന്ന് പറയാൻ പാടില്ല, മുഖം എന്ന് പറയാൻ പാടില്ല എന്നാണ് അശ്അരിയ്യത്ത് അശ്അരിയ്യ ഇമാം അബുൽ ഹസൻ അശ്അരിയുടെ പേരിൽ അവർ വെച്ചുകെട്ടുന്ന മദ്ഹബിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ വളരെ വിശദമായി പറഞ്ഞതാണ്, കൂടുതൽ സംസാരിക്കുന്നില്ല. അള്ളാഹുവിന് വജുഹുണ്ട് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. അത് സഹാബത്ത് ചോദിച്ചിട്ടില്ല, എങ്ങനെ അള്ളാഹുവിന്റെ വജുഹ്? നബിയെ, മനുഷ്യന്മാരുടെ വജുഹ് പോലെയാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ നമുക്ക് വജുഹുണ്ട്, അള്ളാഹുക്കും വജുഹുണ്ട്, നമ്മളും അള്ളാഹുവിനെ നമ്മളോട് സാദൃശ്യപ്പെടുത്തലാകയില്ലേ എന്നൊന്നും സഹാബത്ത് ചോദിച്ചിട്ടില്ല. അവരങ്ങനെ തന്നെ വിശ്വസിച്ചു, നമ്മളും അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇനി അടുത്ത അധ്യായം, മൂന്നാമത്തെ അധ്യായം, ബാബു മൻ ഹഖഖ തൗഹീദ ദഖല അൽ ജന്നത ബിഗൈറി ഹിസാബ് വലാ അദാബ്. ബാബു മൻ ഹഖഖ തൗഹീദ ദഖല അൽ ജന്നത ബിഗൈറി ഹിസാബ് വലാ അദാബ്. അങ്ങനെയാണ് വായിക്കേണ്ടത്. ബാബു മൻ ഹഖഖ തൗഹീദ, അധ്യായം മൻ, ആരാണോ ഹഖഖ തഹ്ഖീഖ് നടത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. ഹക്ക് എന്താണ്? സത്യം. ഹക്കൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഹക്ക് യാഥാർത്ഥ്യം നടത്തുന്നത്, യാഥാർത്ഥ്യമാക്കുക, അത് തഹ്ഖീഖ് നടത്തുക എന്നിപ്പോ പറയാൻ പറ്റുള്ളൂ. സാക്ഷാത്കരിക്കുക, നല്ലൊരു വാക്കാണ് സാക്ഷാത്കരിക്കുക. ബാറകല്ലാഹു ഫീക്കും ജസാകും അല്ലാഹു ഖൈറ. മൻ ഹഖഖ തൗഹീദ, തൗഹീദ് ശരിക്കും തഹ്ഖീഖ് നടത്തുക, സാക്ഷാത്കരിക്കുക, സത്യപ്പെടുത്തുക. അങ്ങനെ ചെയ്തവൻ ദഖല അൽ ജന്ന, അവനെന്തായി? സ്വർഗത്തിൽ പ്രവേശിക്കും. ബിഗൈരി ഹിസാബിൻ, വിചാരണയില്ലാതെ, ഹിസാബില്ല, ചോദ്യോത്തരം കണക്ക് നോക്കലില്ലാതെ, വല അദാബിൻ, ഒരു ശിക്ഷയുമില്ലാതെ. ഇത് തഹ്ഖീഖ് നടത്തിയ ആളുകൾക്കുള്ള ശ്രേഷ്ഠതയാണ്. തഹ്ഖീഖ് എന്ന് പറഞ്ഞാൽ തൗഹീദ് അംഗീകരിക്കുക എന്നതല്ല, അതിന്റെ ഒക്കെ അങ്ങേയറ്റത്തുള്ള പദവിയാണ് തഹ്ഖീഖ്. ഇങ്ങനെ തഹ്ഖീഖ് നടത്തിയിട്ടുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ അംബിയ, അവന്റെ നബിമാർ, അവരുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയുടെ തൊട്ടടുത്ത സ്ഥാനത്തുള്ള ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇവരക്കാരാണ് തഹ്ഖീഖ് തൗഹീദ് നടത്തിയിട്ടുള്ള ആളുകളാണ്. തൗഹീദിന്റെ തഹ്ഖീഖ് അത് നടത്തിയിട്ടുള്ള ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്കുള്ള പ്രതിഫലം എന്താണ്? ദഖല അൽ ജന്ന, അവർ സ്വർഗത്തിൽ കയറുന്നത് എങ്ങനെയാണ്? ബിഗൈരി ഹിസാബിൻ വലാ അദാബ്, വിചാരണയില്ല, ശിക്ഷയില്ല. ചില ആളുകൾ ശിക്ഷ അനുഭവിച്ചിട്ട് കത്തിക്കരിഞ്ഞിട്ട് അവസാനം അള്ളാഹു അവരെ മാ ഉൽ ഹയാഇൽ മുക്കിയെടുക്കും, നരകത്തിന് പുറത്തുള്ള വെള്ളത്തിൽ, എന്നിട്ടാണ് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക. ചില ആളുകൾ അവർ വിചാരണ ചെയ്യപ്പെട്ട് അവർ കുടുങ്ങിന്ന് വിചാരിക്കും, എന്നിട്ടാണ് അള്ളാഹു അവരെ സ്വർഗത്തിലാക്കുക. ഇതൊന്നുമില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളാണ് തൗഹീദ് തഹ്ഖീഖ് നടത്തിയിട്ടുള്ള ആളുകൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു പറഞ്ഞില്ല പല ആളുകളെ കുറിച്ച്? സാബിഖൂൻ എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ പിന്നെ അതിനുശേഷം ആരാണ്? അസ്ഹാബുൽ യമീൻ, അവരെ കുറിച്ച് പറഞ്ഞു. മുൻഗാമികൾ പറഞ്ഞു സാബിഖൂൻ, പണ്ഡിതന്മാർ പറയുന്നുണ്ട് സാബിഖൂൻ, മുൻകടന്നു പോയ ആളുകൾ. അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്തിനെ കുറിച്ചായിരിക്കും അറിയോ? നല്ലൊരു വാക്കാണത്, ബിമാദ സബഖ്. അവരെ കുറിച്ച് അള്ളാഹുവിന്റെ മുൻപേ കഴിഞ്ഞു പോയ വിധി എന്തായിരിക്കും? അള്ളാഹ് മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവരെന്താണ്, സഖിയാണോ, ശഖിയാണോ, സഈദാണോ, സൗഭാഗ്യവാനാണോ, ദൗർഭാഗ്യവാനാണോ എന്നത് സബഖ്. അത് സബഖാണ്, സാബിഖായ കാര്യം, കഴിഞ്ഞു പോയ കാര്യമാണ്. അതിനെ കുറിച്ചായിരിക്കും അത്ര ഈ അസാബിഖൂൻ അസാബിഖൂൻ അള്ളാഹു പറഞ്ഞില്ലേ, അങ്ങനെ ആളുകളുടെ ചിന്ത. നമ്മളെ പറ്റി അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയാണല്ലോ, അതെന്തായിരിക്കും? അത് പേടിച്ചിട്ട് ഹയർ ചെയ്ത് ഷറിൽ നകന്ന് സ്വർഗത്തിൽ പോകുന്ന ആളുകൾ. എന്നാൽ അതിന് താഴെയുള്ള ആളുകളുണ്ടല്ലോ, വേറെ ആളുകളെ കുറിച്ചുള്ള അസ്ഹാബുൽ യമീൻ, നല്ല ആളുകളാണവർ, വലതുഭാഗത്തിന്റെ ആളുകൾ, നല്ല ആളുകളാണ്. അങ്ങനെയുള്ള അതിന് താഴെയുള്ള ആളുകൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ബിൽ ഖവാതീം, അത് അന്ത്യം എന്തായിരിക്കും? ഇത് രണ്ടും ഒന്നാണ് യഥാർത്ഥത്തിൽ. അള്ളാഹു മുമ്പേ എഴുതി വെച്ച് തന്നെയാണ് അവർ അന്ത്യമായിരിക്കുക. ഇവർ എപ്പോഴും നമ്മൾ അന്ത്യം എന്തായിരിക്കും എന്നതിനെ കുറിച്ചായിരിക്കും അത്ര ചിന്തിക്കുക. രണ്ടും യഥാർത്ഥത്തിൽ ഒന്നാണ്, പക്ഷെ അങ്ങനെ ഒരു ചെറിയ വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. തഹ്ഖീഖ് നടത്തിയിട്ടുള്ള മഹാന്മാരായ നബിമാരുടെ കൂടെ ഹിസാബും അദാബും ഇല്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആളുകൾ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ അങ്ങനെയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വേണ്ടിയാണ് സ്വർഗത്തിന്റെ വാതിലുകൾ ആദ്യം തുറക്കപ്പെടുക. ചോദിക്കും ആരാണ്? പറ മുഹമ്മദ്. മുഹമ്മദ് താങ്കളെ വേണ്ടി തുറന്നു തരാനാണ് ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അടച്ചിട്ടുണ്ടാവുക വാതിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നാൽ ചോദിക്കും ആരാണ്? മുഹമ്മദ് എന്ന് പറയും. താങ്കൾക്ക് വേണ്ടിയാണ് തുറക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. തുറക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി വലതു കാലത്തോടെ കയറും. അതുപോലെ പല പ്രത്യേകതകളും റസൂലുള്ളാഹിക്കുള്ളത് പോലെ ഈ ഉമ്മത്തിനുമുണ്ട്. ഈ ഉമ്മത്തിനുമുണ്ട്. ഈ ഉമ്മത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതാ ഈ ആളുകളുള്ളത്. ഏതാളുകൾ? സ്വർഗത്തിൽ വിചാരണയില്ലാതെ ശിക്ഷയില്ലാതെ കയറുന്ന ആളുകൾ. പോകട്ടെ, സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. പകുതിയിലധികം, പകുതിയിലധികം, അതിനേക്കാളധികം. ഇൻഷാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഹദീസുകൾ പറയാം. ലോകത്ത് എത്ര നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരുടെ എത്ര ഉമ്മത്ത് കഴിഞ്ഞു, എത്ര ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം നൽകുമാറാകട്ടെ. ഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഈ വാക്കും. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇന്ന ഇബ്രാഹീമ, തീർച്ചയായും ഇബ്രാഹീം ആയിരുന്നു, കാന അവിടുന്നായിരുന്നു, ഉമ്മതൻ ആരായിരുന്നു? ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്ത് എന്ന സമുദായമാണ് എന്നതിന് അർത്ഥമുണ്ട്. പല അർത്ഥത്തിൽ ഉമ്മത്ത് എന്ന വാക്ക് പ്രയോഗിക്കുമെന്ന് നമ്മൾ മുമ്പേ ഒന്നാമത്തെ ആദ്യ ഭാഗത്തുള്ള ദർശനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിന് അങ്ങേയറ്റം കുനൂത്ത് കാണിച്ച, കീഴ്പ്പെട്ടിട്ടുള്ള, ഒരുപാട് സമയം ഇബാദത്ത് ചെയ്യുന്ന ആളുടെ ആളായിരുന്നു ആര്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. മാത്രമല്ല ഹനീഫൻ ആരായിരുന്നു? ഹനീഫായിരുന്നു, നേരായ മനസ്സുള്ള, ശിർക്കിനോട് അകൽച്ചയുള്ള, തൗഹീദിലേക്ക് അങ്ങേയറ്റം മുന്നോട്ട് വന്നിട്ടുള്ള. വലം യകു മിനൽ മുശ്രിക്കീൻ, വലം യകു അവിടുന്നായിരുന്നില്ല, ലം യകു അവിടുന്നായിരുന്നില്ല, മിനൽ മുശ്രിക്കീൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലായിരുന്നില്ല. നോക്ക്, ഹഖഖ തൗഹീദ്, തൗഹീദ് സാക്ഷാത്കരിച്ച, തഹ്ഖീഖ് നടത്തിയിട്ടുള്ള ആളുകൾ എന്ന അധ്യായത്തിന് താഴെ ആദ്യം ആരെ കുറിച്ച് പരാമർശിക്കുന്ന ആയത്ത് കൊടുത്തു? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാമർശിക്കുന്ന ആയത്ത് കൊടുത്തു. അത് നമുക്ക് തെളിഞ്ഞു കാണാം. ഇബ്രാഹിം ഇവിടെ ജീവിതത്തിൽ തൗഹീദിന് വേണ്ടി ജീവിച്ച്, തൗഹീദിന് വേണ്ടി തീയിലേക്ക് വലിച്ചെറിയപ്പെട്ട മഹാനായ പ്രവാചകൻ. എല്ലാ സമയത്തും ഒരു മുസ്ലിം ഓരോ നമസ്കാരത്തിനും അവൻ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത വബാറക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം. വേറെയും സീറകളിൽ, ലഫ്ളുകളിൽ ആ ദുആ വന്നിട്ടുണ്ടല്ലോ, സലാത്ത് വന്നിട്ടു, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹീമ വആലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. ابراهيم نبيك അവിടുത്തെ കുടുംബത്തിനെ കൊടുത്തതുപോലെ ഫലാസും ബറക്കത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ആലിനും കൊടുക്കുക എന്ന് ദുആ ചെയ്യുന്ന സദാ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണെന്ന് പറയാൻ അല്ലാഹു എത്ര തവണ പറഞ്ഞു അല്ലേ? മില്ലത അബീകും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞു അല്ലാഹു, എന്ത്? ഇബ്രാഹിം നബിയുടെ മില്ലത്തിനാണ് ഞാൻ. ദീനൻ ഖിയമൻ മില്ലത ഇബ്രാഹിം ഹനീഫ, ഇത് യഥാർത്ഥ ദീൻ, ഇബ്രാഹിം നബിയുടെ ദീൻ. ആ മില്ലത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് ഏത് സൂറത്തിനാണ്? സൂറത്തുൽ നഹലിലെ, സൂറത്തുൽ നഹലിലെ 120-ാമത്തെ ആയത്താണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ബാക്കി എന്താണ്? ശാകിറൻ ലിഅൻഉമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തിൻ മുസ്തഖീം. ആയത്ത് എല്ലാവരും ഹിഫ്ളാക്കുക. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. ഈ ആയത്തിൽ അള്ളാഹുവാണ് ഹുവസമ്മാക്കും മുസ്ലിമീൻ, അള്ളാഹുവാണ് നിങ്ങളെ മുസ്ലിങ്ങൾ എന്ന് പേര് വിളിച്ചിട്ടുള്ളത്. ഹുവ അവിടെ അള്ളാഹുവാണ്. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്തായിരുന്നു. ഉമ്മത്തെന്ന് പറഞ്ഞാൽ മുൻഗാമികൾ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇമാമൻ വഖുദ്വതൻ, ഇമാമാണ്, മാതൃകയാണ്. അതുപോലെ കാനിതൻ ലില്ലാ, അള്ളാഹുവിനെ കുനൂത്തുള്ള ആളായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കുനൂത്ത് എന്ന് പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഒക്കെ വിശദീകരിച്ചത് ദവാമു ത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിൽ സ്ഥിരമായി നിൽക്കുക. ഇടക്ക് അള്ളാഹുവിനെ ധിക്കരിക്കുക, ഇടക്ക് അനുസരിക്കുക, അങ്ങനെയല്ല, സ്ഥിരമായി അള്ളാഹുവിനെ അനുസരിക്കുക. ഏതുപോലെ അതുപോലെ കുറേ സമയം ഇബാദത്ത് ചെയ്യുന്നതിന് കുനൂത്ത് എന്ന് പറയും. റുക്കുഉം സുജൂദും ഒക്കെ കുറേ സമയം ചെയ്യുന്നതിന് എന്ത് പറയും? കുനൂത്ത് എന്ന് പറയും. അങ്ങനെ കുനൂത്തിന് അർത്ഥമുണ്ട്. ഖുർആൻ അല്ലാഹു പറഞ്ഞത് നോക്കൂ, സൂറത്തു സുമറിൽ അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അല്ലൈലി സാജിദൻ വഖായിമൻ يحذر الآخرة ويرجو رحمة ربه عند باكيان قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكروا للألباب أمن هو قانت آلانو قانت آيت الله سواء قنوت وراء ملك النبي أنا الليل لا ترمجوا ساجدا وقائما سجود لهم ننو بردو أبو ديرك ما يسجود قيام مرتو مكتين ذن اندو برهم قنوت اندو برهم يا أيها الذين حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين حنيفا حنيفا والله أنا أرى يا من صلى شركين لنا توحيد لك شانيت الله شركين أن يأتم برتت الله هذا حنيفا نبرنال مام ابن القيم رحمه الله അവിടുന്ന് ഹനീഫിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അൽ മുഖ്ബിലു അല അല്ലാഹ് അൽ മുഅരിദു അൻ കുല്ലി മാ സിവാഹ്, അൽ മുഖ്ബിലു അല അല്ലാഹ് അൽ മുഅരിദു അൻ കുല്ലി മാ സിവാഹ്, അല്ലാഹുവിലേക്ക് മുഖം തിരിച്ചിട്ടുള്ള, അല്ലാഹുവിലേക്ക് മുന്നിട്ട് വന്നിട്ടുള്ള, അല്ലാഹു അല്ലാത്ത എല്ലാവരിൽ നിന്നും മുഖം തിരിച്ചിട്ടുള്ള ആൾ. ഇത്രയുള്ള വിശദീകരണം, അൽ മുഖ്ബിലു അല അല്ലാഹ് അൽ മുഅരിദു അൻ കുല്ലി മാ സിവാഹ്, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവിടുന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആളാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വലം യകു മിനൽ മുശ്രിക്കീൻ, അവിടുന്ന് ഒരിക്കലും ആരായിരുന്നില്ല, മുശ്രിക്കളുടെ കൂട്ടത്തിലായിരുന്നില്ല. വലമാക്കൾ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പേരമക്കളിൽപ്പെട്ട ആളുകളൊക്കെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നത് ബറാഅത്തിന്റെ ആയത്ത് കൊണ്ടാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട്. ഖാലു ലഖൗമിഹിം ഇന്ന ബറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ് كفرنا بكم وبدا بيننا وبينكم العداوه والبغضاء ابدا حتى تؤمنوا بالله وحده. ابراهيم عليه الصلاه والسلام കൂടെ ഉള്ള മുഅ്മിനുകളും മുശ്രിക്കുകളോട് ഖൗമിനോട് പറഞ്ഞ സന്ദർഭം, ഇന്ന ബറാ ഉമിൻകും, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ബറാആണ്, ഒഴിവാണ്, ഞങ്ങൾ നിങ്ങൾ തമ്മിൽ ബന്ധമില്ല. അതാണ് കാഫിറിനോടുള്ള ബറാഅത്ത് എന്ന് പറയുന്നത്. അതിൽ ആദ്യം പെടുന്നത് എന്താണ്? അവന്റെ ഇബാദത്തിൽ നിന്നുള്ള ബറാഅ. അവന്റെ ഇബാദത്തിന് നമ്മൾ ആശംസ നേരുകയില്ല, അവന്റെ ഇബാദത്തിൽ നമ്മൾ പങ്കെടുക്കുകയില്ല, അവന്റെ ശിർക്കിനെ നമ്മൾ വെറുക്കുന്നു. അതുപോലെ അവരുടെ വേഷത്തിൽ അവരോട് എതിരാവുക, രൂപത്തിൽ അവരോട് എതിരാവുക, അവർക്ക് പ്രത്യേകമായ ആചാരങ്ങളിലെല്ലാം അവരിൽ നിന്ന് എതിരാവുക. പക്ഷെ ബറാഅത്തിന് എതിരല്ല ഒരിക്കലും അവരായി കച്ചവടം ചെയ്യുക, കൊടുക്കൽ വാങ്ങൽ നടത്തുക. അതുപോലെ ബുദ്ധിമുട്ടുന്നത് കണ്ടാൽ സഹായിക്കുക, അതൊന്നൊരിക്കലും എന്തല്ല, ബറാഅത്തിന് എതിരല്ല. ബുദ്ധിമുട്ടുന്നത് കണ്ടാൽ സഹായിക്കുക. മുആമലത്ത് എന്ന് പറഞ്ഞാൽ കച്ചവടങ്ങൾ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുണ്ടാക്കിയിട്ടുണ്ട് അവരുമായിട്ട്, മുശ്രിക്കുകളുമായി കരാറുണ്ടാക്കി, ഒരിക്കലും എന്തല്ല, അത് ബറാഅത്തിനെതിരല്ല. കച്ചവടം നടത്തിയിട്ടുണ്ട്, ക്ഷണിച്ചപ്പോൾ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദി പണ്ഡിന്റെ അടുത്ത് പോയി അങ്ങനെയല്ല വിഷം പുരട്ടിയ മാംസം കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അവരുടെ എന്തെങ്കിലും ശിർക്കിന്റെ ആചാരവുമായി ബന്ധപ്പെട്ടതല്ലാതെ സാധാരണ ഒരു ഒരു ക്ഷണിച്ചു, ഭക്ഷണത്തിന് ക്ഷണിച്ചു, അല്ലോ തന്നെയാണ്. ഒന്നെന്തല്ല, ബറാഅത്തിന് എതിരല്ല. ബറാഅത്ത് നമ്മൾ കൃത്യമായി പഠിക്കണം. ബറാഅത്ത് വേണ്ടത് ഒഴിവാക്കാൻ പാടില്ല, എന്നാൽ ബറാഅത്ത് അല്ലാത്തത് ബറാഅത്താണെന്ന് വിചാരിക്കാനും പാടില്ല. വളരെ നന്നായി പഠിക്കേണ്ട ഒരു കാര്യമാണത്.
അത് വേറെ വിഷയമാണ്. മുശ്രിക്ക് അർത്ഥത്തിൽ തിന്നാൻ പാടില്ല എന്നുള്ളത് വേറെ വിഷയമാണ്. അല്ലാത്തതും എന്തുണ്ടാവും? ക്ഷണങ്ങളുണ്ട്, ഭക്ഷണം മാംസം അല്ലാത്ത ഭക്ഷണം ഉണ്ടാവല്ലോ, അത് വേറെ വിഷയമാണ്. മുശ്രിക്ക് അർത്ഥത്തിൽ തിന്നാൻ പാടില്ല എന്നുള്ളത് മുശ്രിക്കുകൾ അർത്ഥത്തിൽ തിന്നാൻ പാടില്ല. അതാണ് ആ ആയത്ത്, ബറാഅത്തിന്റെ ആയത്ത്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ, കിതാബ് തൗഹീദിന്റെ വിശദീകരണത്തിൽ ഉലമാക്കൾ എടുത്തുകൊടുത്തത് കാണാം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഇമാമാണെന്ന് പറയാൻ കാരണം എത്ര മണിക്കാം? 42. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഇമാമാണെന്ന് പറയാനുള്ള കാരണം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണോ ഉമ്മത്തായിട്ടുള്ളത്, എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഉമ്മത്താണെന്ന് ഇമാമാണെന്ന് പറയപ്പെടാനുള്ള പദവിയിലേക്ക് എത്തിയത്, ഈ ആയത്തിൽ തന്നെ അതിന്റെ യോഗ്യതകൾ പറയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഒന്ന്, അങ്ങനെ ആവണമെങ്കിൽ അങ്ങേയറ്റം സബറും യഖീനും വേണം. സബറും യഖീനും, ക്ഷമ വേണം, അതുപോലെ ഉറച്ച വിശ്വാസം വേണം. ക്ഷമ പരീക്ഷണങ്ങൾ നേരിടുമ്പോൾ അത് വേണം, അപ്പോഴാണ് അള്ളാഹു ഇമാമാക്കുക. നോക്കൂ, അള്ളാഹു പറഞ്ഞു, ഇബ്തലാ ഇബ്രാഹിമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹു. അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചില കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിച്ചു. ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ഫഅതമ്മഹു, അതെല്ലാം പൂർത്തിയാക്കി, അതെല്ലാം പൂർണ്ണമായി നേരിട്ടു, പരീക്ഷണങ്ങളെ നേരിട്ടു. ഉടനെ അള്ളാഹു പറയണം ആയത്തിന്റെ വാക്യം എന്താ? ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഞാൻ നിന്നെ ജനങ്ങൾക്ക് ഇമാമാക്കുകയാണ്. അപ്പൊ സബറിന്റെ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക എന്ന കാര്യത്തിന് അനന്തര ഫലം എന്തായിരിക്കും? ഭൂമിയിൽ തമക്കുൻ, സൗകര്യം തരും അള്ളാഹു, അതുപോലെ ഇമാമത്ത് തരും. ഇതാണ് സബറിന്റെ, ഇഖ്ലാസോടെയുള്ള സബറിന്റെ ഫലം. ഇന്നഹു മയത്തഖി വയസ്ബിർ ഫഇന്നല്ലാഹ ലാ യുദീഉ അജ്റൽ മുഅ്മിനീൻ. അള്ളാഹു പറഞ്ഞു, ഇന്നഹു മയത്തഖി വയസ്ബിർ, ആര് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ ക്ഷമിക്കുന്നുവോ അള്ളാഹു ആ നല്ല ആളുകളുടെ അമൽ ഒരിക്കലും വെറുതെ ആക്കി കളയുകയില്ല. മുഅ്മിനുകളുടെ അമൽ അള്ളാഹു വെറുതെ ആക്കി കളയും, ഈ ലോകത്തും പരലോകത്തും. ഈ ലോകത്തും അതിന്റെ നല്ല ഫലങ്ങൾ ഇൻഷാ അള്ളാഹ് കാണുക തന്നെ ചെയ്യും. അയാൾ ഇഖ്ലാസുള്ള ആളാണെങ്കിൽ, ഇഖ്ലാസോടെയാണെങ്കിൽ അള്ളാഹു അതിന്റെ ഫലം കാണിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇമാമാകാനുള്ള വലിയ കാരണം, ഒന്ന് സബർ വലിയ, ഉറച്ച വിശ്വാസവും അതുപോലെ ക്ഷമയും. അതുപോലെ അള്ളാഹു ഇവിടെ പറഞ്ഞത് കാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് അങ്ങേയറ്റം കീഴ്പ്പെട്ട ആളാണ്, അള്ളാഹുവിനും കീഴ്പ്പെട്ട മഹാനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഉനൂത്തുണ്ടായിരുന്നു, ഇബാദത്തുകൾ ക്ഷമയോടെ ചെയ്തിരുന്നു ദീർഘനേരം. അതൊരിക്കലും ദാവത്തിന് തടസ്സമായില്ല. ചില ആളുകളെ കാണാൻ, അവര് ദാവത്തിലായിരിക്കും, നിസ്കാരം കൂടി മറന്ന ദാവത്തായിരിക്കും അവർക്ക്. അതുപോലെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യേണ്ട, അവൻ ചെയ്യേണ്ട ഇബാദത്തുകൾ മറന്നിട്ട് അവർ ദാവത്തിൽ നടക്കുക, ശരിയല്ല അത്. നോക്ക്, നബിമാരെ മാതൃക എങ്ങനെയാണ്? ദാവത്തിൽ അവരെ പോലെ ദാവത്ത് ആരും ചെയ്തിട്ടില്ല, എന്നാൽ ഇബാദത്ത് നോക്കി അവരെ പോലെ ഇബാദത്ത് ആരും ചെയ്തിട്ടില്ല. അപ്പൊ ഒരുപോലെ ആയിരിക്കണം ഇബാദത്ത്, അങ്ങേയറ്റം വളരെ കുനൂത്തോടെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരിക്കണം ദാവത്ത് നടത്തേണ്ടത്. രാത്രി നിസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്ന നാശിഅത്തല്ലൈലി അശദ്ദു വഫഅൻ വഖുവ മുഖീല. രാത്രിയുള്ള നമസ്കാരം ഉണ്ടല്ലോ, അതാണ് അശദ്ദു വഫഅൻ വഖുവ മുഖീല. വളരെ കരുത്തുറ്റ വാക്ക് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചത് ഏതാണ്? രാത്രിയുള്ള നമസ്കാരമാണ്. ഇഖ്ലാസോടുകൂടിയുള്ള, ഒരാളും കാണാതെയുള്ള പ്രവർത്തനം. സല്ലു ബില്ലൈലി വന്നാസു നിയാം. റസൂലുള്ള പറഞ്ഞില്ലേ, നിങ്ങൾ ജനങ്ങൾ ഉറങ്ങിക്കിടക്കെ നിങ്ങൾ നമസ്കരിക്കൂ. അള്ളാഹുവിന് മാത്രമാണത്. ചിലപ്പോ ഭാര്യയും കൂടി അറിയണ്ടാവില്ല ഇവൻ നിസ്കരിച്ചത്. അങ്ങനെ ഉള്ള നമസ്കാരം അതെന്താണ്? രാവിലെയുള്ളവന്റെ ജീവിതത്തിൽ സ്വാധീനമുണ്ടാക്കും, വാക്കിന് കരുത്തു പകരും. അങ്ങനെ തഫ്സീറുകൾ ആയത്തിന് വന്നിട്ടുണ്ട്. ഇബാദത്തിൽ വളരെ കുനൂത്തുള്ള ആളായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ഇൻഷാല്ലാ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തആല അഅലം. وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.